നമസ്കാരം. സിനിമക്കാർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം വാസ്തവമാണ്, സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷയില്ലാത്ത, ഒട്ടും ബഹുമാനമില്ലാത്ത ഒരു മേഖലയാണ് സിനിമ. സ്ത്രീകളെ ചരക്കുകളായി കരുതി ഉന്നത സ്വാധീനമുള്ളവർക്ക്, നായകന്മാരാവാം, നിർമ്മാതാക്കളാവാം, സംവിധായകരാവാം, അവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാനോ അശ്ലീല കമൻ്റ് പറയാനോ ഒക്കെ കഴിയുന്ന തരത്തിൽ പരുവപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു മേഖലയാണ് സിനിമ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്, തൻ്റെടമുള്ളവരുണ്ട്. എന്നാൽ സിനിമയിൽ അവസരങ്ങൾ വേണമെങ്കിൽ ഈ പുരുഷ മേധാവിത്വത്തിന് കീഴടങ്ങണം. അല്ലെങ്കിൽ ഒരു നയൻതാരയോ മഞ്ജു വാര്യരോ ഒക്കെയായി മാറാനുള്ള കപ്പാസിറ്റിയുള്ള നടിയായിരിക്കണം. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, തുല്യതയെക്കുറിച്ച് പുരുഷ മേധാവിത്വത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുന്ന നടിമാർക്ക് പിന്നീട് സിനിമ കിട്ടില്ല. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പാർവതി തെരുവോത്തിന് സംഭവിച്ചത് അതാണ്. സിനിമയിലെ പുരുഷ മേധാവിത്വം, സ്ത്രീവിരോധം അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയപ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നത്. മലയാള സിനിമയിലെ ആദരിക്കപ്പെടുന്ന നായകന്മാർ അടക്കം വില്ലൻ വേഷം കെട്ടി. ഒടുവിൽ അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ സംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി, പ്രമുഖരായ പല നടന്മാരുടെയും ലീലാവിലാസങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം നീക്കം ചെയ്ത് സ്വകാര്യത എന്നൊക്കെ പറഞ്ഞാണ് ഈ ഫൈനൽ റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്നിട്ടും സ്ത്രീവേട്ടയുടെ ഞെട്ടിക്കുന്ന പല കഥകളും ലോകമറിഞ്ഞു. നിരവധി കേസുകൾ അതിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാൽ ഈ വേട്ടക്കാർ അവിടെ ചെയ്ത പ്രയോഗം, ഇരകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ട് സൈബർ ആക്രമണം നടത്താൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുകയായിരുന്നു. ഇരകളിൽ പലരും പോലീസ് കേസിനോട് സഹകരിക്കാതെ മാറി നിന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരു നായിക നടിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നടിമാർ അകലം പാലിച്ചതോടെ പോലീസ് കേസുകൾ തേഞ്ഞുമാഞ്ഞുപോയി. മാത്രമല്ല, അതുവരെ ആരും കേട്ടിട്ടില്ലാത്ത, നടിമാരെന്ന് അവകാശപ്പെടുന്ന ചില സ്ത്രീജന്മങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പറയാത്ത നാണം കെട്ട ചില നുണക്കഥകളുമായി രംഗത്തെത്തിയതോടെ സ്ത്രീകളോടുള്ള സഹതാപം നഷ്ടപ്പെടുകയാണ് പൂർണ്ണമായും. എന്തായാലും ഈ നാണക്കേട് സഹിക്കാനാവാതെ നടൻ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ രൂപീകരിച്ച് പുതിയ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. മമ്മൂട്ടിയും മോഹൻലാലും മാത്രമല്ല, അവർക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട നടന്മാരൊക്കെ നേതൃസ്ഥാനത്തു നിന്നും മാറി നിന്നപ്പോൾ എങ്കിൽ പിന്നിക്കുറി സ്ത്രീകൾ ഭരിക്കട്ടെ എന്ന നിലപാടുമായി ചില രംഗത്ത് വരുന്നു. ആ ഭരണസമിതിയിൽ അഴിമതി നടത്തി എന്ന ആരോപണം നേരിടുന്ന ബാബുരാജിനെ പോലുള്ളവർ അമ്മയുടെ പെൺമക്കൾ എന്ന പേരിൽ ചില നടിമാരെ കൂട്ടി ചില കുത്തിത്തിരിപ്പുകളൊക്കെ നടത്തിയെങ്കിലും എട്ടുനിലയിൽ പൊട്ടിപ്പോവുകയും സ്ത്രീകൾക്ക് ഭരണം കിട്ടുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിക്ക് രൂപം കൊടുക്കുന്നു. നിർഭാഗ്യവശാൽ ഒരു വർഷം തികയ്ക്കുന്നതിന് മുൻപ് ഈ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നു. ഈ രാജിയുടെ പിന്നിൽ വലിയ തൊഴുത്തിൽ കുത്തുണ്ട്. സ്ത്രീപക്ഷത്ത് നിലയുറപ്പിച്ച് ശ്വേതാ മേനോൻ നിലപാടെടുത്തപ്പോൾ, ആർക്കും വഴങ്ങാത്ത ഉത്തരവാദിത്തം കാണിച്ചപ്പോൾ, പുരുഷപക്ഷത്തേക്ക് ചേർന്നു നിന്ന് കുക്കു പരമേശ്വരൻ തൻ്റെ പ്രസിഡന്റിനെതിരെ നീക്കം നടത്തുകയും സ്ത്രീകൾ തന്നെ രണ്ടായി വിഭജിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടാവുന്നു. അതിനിടയിലാണ് വളരെ ബോൾഡായ നടി അൻസിബ ഹസനെ കരുവാക്കിക്കൊണ്ട് ചില തൽപരകക്ഷികൾ ഈ ബന്ധം വഷളാക്കാൻ നീക്കം നടത്തുന്നത്. ഈ ഭരണസമിതി മുമ്പോട്ട് പോയാൽ കഴിഞ്ഞ ഭരണസമിതിയിൽ ബാബുരാജിന്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതി അടക്കമുള്ളവ പുറത്തേക്ക് വരുമെന്ന് ഭയന്നിരുന്ന ബാബുരാജ് അടക്കമുള്ളവർ ചരട് വലിച്ച് അറിഞ്ഞോ അറിയാതെയോ അൻസിബയെ മുമ്പിൽ നിർത്തി അംഗമാരംഭിച്ചു. അൻസിബയും ലക്ഷ്മിപ്രയയും ഇരുഭാഗത്തായി നിന്ന് പോരാട്ടം തുടർന്നു. വില്ലന്മാരും നായകന്മാരുമൊക്കെ മാറി മാറി വന്നു. ഒന്നിനു പിറകെ ഒന്നായി പോലീസ് കേസുകളും അമ്മയുടെ അച്ചടക്കം പോലും പാലിക്കാതെയുള്ള മാധ്യമ സംഭാഷണങ്ങളും പുറത്തു വന്നു. അങ്ങനെയാണ് ഇന്നലെ അമ്മയുടെ ജനറൽ ബോഡി വിളിക്കുന്നത്. ഈ ജനറൽ ബോഡിയിലെത്തിയ ബാബുരാജ് നേതൃത്വം കൊടുക്കുന്ന പുരുഷ മേധാവികളുടെ ഗ്രൂപ്പിനെ എങ്ങനെയും ശ്വേതാ മേനോന് പുറത്തിറക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. എന്നാൽ മുതിർന്ന ചില നടന്മാർ അടക്കമുള്ളവർ ശ്വേതാ മേനോനെ പിന്തുണയ്ക്കുകയും രാജിവെച്ച് ഓടിപ്പോവരുതേ, ദൗത്യം പൂർത്തിയാക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അമ്മയുടെ സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ ഓടി നടന്ന് ബാബുരാജും കൂട്ടരും അംഗങ്ങളുടെ ഒപ്പുവാങ്ങി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കമായിരുന്നു. എന്നിട്ട് വോട്ടിനിടുക, ഭൂരിപക്ഷം ആളുകൾക്കും അവിശ്വാസമാണെങ്കിൽ രാജിവയ്പ്പിക്കുക എന്ന തന്ത്രം. ഈ തന്ത്രം തിരിച്ചറിഞ്ഞ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ശ്വേതാ മേനോൻ ആദ്യം മുതൽ തടസ്സം നിന്നു. അങ്ങനെ വാക്തർക്കങ്ങളോടെ മുമ്പോട്ട് പോവുകയാണ് അമ്മയുടെ യോഗം. മോഹൻലാൽ അടക്കം ഒട്ടുമിക്ക നടീനടന്മാരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ വാർഷിക കണക്ക് അവതരിപ്പിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. കുക്കു പരമേശ്വരൻ്റെ വാർഷിക കണക്ക് കണ്ട് പലരും ഞെട്ടിപ്പോയി. ഇടവേള ബാബു പറഞ്ഞതുപോലെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കണക്കുകൾ പോലും കുക്കു പരമേശ്വരൻ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ട്രഷറർ ഉണ്ണി ശിവപാലിനെ താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് കുക്കു പരമേശ്വരൻ കണക്ക് അവതരിപ്പിച്ചത് എന്നായിരുന്നു ശ്വേതാമേനോന്റെ വാദം. എന്നാൽ കണക്കിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് തുരുതുര ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. ബാബുരാജും സിദ്ധിക്കും മാത്രമല്ല ഇടവേള ബാബു പോലും ഈ കണക്ക് ശരിയല്ല, ഇത് പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. കണക്കിന്റെ വിശദീകരണം കൊടുക്കേണ്ട ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ ഒരു തിരക്കഥയുടെ ഭാഗമെന്ന് സംശയിക്കുന്ന തരത്തിൽ ബോധപൂർവം മൗനം പാലിക്കുന്നു. അപകടം മണത്തറിഞ്ഞ് ശ്വേതാമേനോൻ മറുപടിക്ക് ശ്രമിക്കുന്നു. എന്നാൽ ശ്വേതയെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിൽ ആരോപണ ശരങ്ങളുമായി ഓരോരുത്തർ ചാടിയണിക്കുന്നു. ഒരു ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയാത്ത വിധത്തിൽ ബഹളമാണ് സമ്മേളനത്തിൽ. കണക്ക് പാസ്സാക്കാൻ പറ്റില്ല എന്നതാണ് വിഷയം. ശ്വേതാമേനോൻ പറയുന്നു കണക്കിൽ ചില പാളിച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു, പക്ഷെ കണക്ക് തയ്യാറാക്കിയത് താനല്ല, സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോറൻസിക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം, 45 ദിവസം കൂടി തരൂ, ആ 45 ദിവസത്തിനിടയിൽ ഈ കണക്ക് ശരിയാക്കിക്കൊള്ളാം, തൽക്കാലം കണക്ക് അംഗീകരിച്ച് ഈ ഓഡിറ്റിംഗ് എന്ന നിബന്ധനയോടെ മുമ്പോട്ട് പോകാം എന്ന് ശ്വേതാമേനോൻ പറഞ്ഞെങ്കിലും അതിന് നിരവധി പേർ എതിര് നിന്നു. വലിയ ബഹളമായി. ഇപ്പോൾ തന്നെ ശ്വേതാമേനോൻ രാജിവെക്കണമെന്നായി പലരുടെയും ആവശ്യം. അവരെ പറയാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ അനൂപ് ചന്ദ്രനെ ചിലർ ആക്രമിക്കാൻ ശ്രമിച്ചു. ശ്വേതാമേനോനെ പിന്തുണയ്ക്കാൻ ശ്രമിച്ച കലാഭവൻ ഷാജോണിനെയും മുതിർന്ന നടൻ തുളസിയെയും ഒക്കെ ചിലർ പഞ്ഞിക്കിട്ടു. മോഹൻലാലിനോട് ഇടപെടൂ, പരിഹാരമുണ്ടാക്കൂ എന്ന് ഗണേഷ് കുമാർ ആവശ്യപ്പെടുന്നു. എന്നാൽ ജനറൽ ബോഡി തീരുമാനിക്കട്ടെ, താൻ അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞ് മോഹൻലാൽ ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴേക്കും ബഹളം മൂർധന്യത്തിലെത്തുന്നു. ആരോപണ ശരങ്ങൾ ഉണ്ടാവുന്നു. എന്നാൽ ശ്വേതാമേനോനെ മറുപടി പറയാൻ ആരും അനുവദിക്കുന്നില്ല. ലാലേട്ടൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരംഗത്തിനും ലാലേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടായിരുന്നു. ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്നത് സിദ്ദിഖോ, അതിനു മുമ്പായിരുന്നെങ്കിൽ ഇടവേള ബാബു ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ബാധ്യത ശ്വേതാമേനോന്റെ തലയിലേക്ക് വരുന്നു. കുക്കു പരമേശ്വരൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയതോടെ ശ്വേതാമേനോൻ മാത്രം വിചാരണ ചെയ്യപ്പെടാൻ തുടങ്ങി. തന്ത്രപരമായി ട്രഷറർ ഉണ്ണി ശിവപാൽ എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞതോടെ ശ്വേത പ്രതിരോധത്തിലായി. വാസ്തവത്തിൽ ഇതൊരു തിരക്കഥയായിരുന്നു. ശ്വേതാമേനോന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി രാജിവയ്പ്പിച്ച് പറഞ്ഞുവിടാനുള്ള തിരക്കഥ. ബാബുരാജിന്റെ ആസൂത്രണത്തിൽ നടന്ന ആ തിരക്കഥയിൽ കുക്കു പരമേശ്വരൻ കൂടെ നിന്നു. അനുസബയെ പോസ്റ്റർ ഗേളാക്കി. പ്രമുഖരായ പല പുരുഷ നടന്മാരും പിറകിൽ നിന്ന് ചരട് വലിച്ചു. കഴിഞ്ഞ ഭരണസമിതി കാലത്തെ അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഒരിടത്തും എത്തിയിരുന്നില്ല. അന്വേഷണത്തോടെ ഭരണസമിതിയിൽപ്പെട്ടവർ സഹകരിക്കാതിരുന്നതായിരുന്നു കാരണം. അവർക്ക് എത്രയും വേഗം ഭരണസമിതിയെ പിരിച്ചുവിട്ട് അവർക്ക് സ്വാധീനമുള്ള ഭരണസമിതി വരണമെന്ന വാശി ശ്വേതാമേനോന്റെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളിയിൽ കാണാമായിരുന്നു. എന്നിട്ടും ശ്വേതാമേനോൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടതോടെ ആറ്റം ബോംബുമായി ബാബുരാജ് രംഗത്ത് വരുന്നു. ബാബുരാജ് നേരെ സ്റ്റേജിലേക്ക് കയറിയിട്ട് ഒരൊറ്റ വെടിപൊട്ടിക്കലാണ്. അമ്മയുടെ അംഗങ്ങളെ ബി ജെ പി സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത് ശ്വേതാമേനോൻ കോടികൾ ബി ജെ പി നേതൃത്വത്തിൽ നിന്നും കൈപ്പറ്റി എന്നായിരുന്നു ആരോപണം. അമിത്ഷായുമായിട്ട് ശ്വേതാമേനോൻ നേരിട്ട് ഡീൽ നടത്തി, പണം കൈപ്പറ്റി, പല അമ്മ അംഗങ്ങളെയും സ്ഥാനാർത്ഥികളാക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം ബാബുരാജ് ഉയർത്തുന്നു. ഇവിടെ പിടിച്ചു നിൽക്കാൻ ശ്വേതാമേനോന് കഴിഞ്ഞില്ല. പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്വേതാമേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല അമ്മയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. അതായത് യുദ്ധം തുടങ്ങിയവർ ആഗ്രഹിച്ച തരത്തിൽ ശത്രുവിനെ വീഴ്ത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ തോൽവി ഭയത്താൽ അണുബോംബിട്ട സാഹചര്യമായിരുന്നു അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംഭവിച്ചത്. ഇതോടുകൂടി ബാബുരാജിനും സംഘത്തിനും ആശ്വാസമായി. പിന്നീട് രമേശ് വിശാരടിയുടെ നേതൃത്വത്തിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതായി നടൻ ജഗദീഷ് പ്രഖ്യാപിക്കുകയാണ് മാധ്യമങ്ങളോട്. ചുരുക്കി പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മുഖം നഷ്ടപ്പെട്ട പുരുഷ കേസരികൾ വീണ്ടും അമ്മയിലേക്ക് തിരിച്ചു വരുന്നു. അതിനവർ കണ്ടെത്തിയ എളുപ്പവഴി ശ്വേതാമേനോൻ അമ്മയെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്നാണ്. സുരേഷ് ഗോപിയുടെ പേര് ആരും എടുത്തു പറയുന്നില്ലെങ്കിലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയത് തന്നെയാണ് ഈ ആരോപണത്തിന്റെ മൂലബിന്ദു. 7 മണിക്കൂർ തുടർച്ചയായി പ്രതിരോധ കോട്ട തീർത്ത് യുദ്ധം തോറ്റു പിന്മാറിയ ശ്വേതാമേനോൻ പറഞ്ഞത് തന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തി താനൊരു പദവിയിലും ഇരിക്കില്ല എന്നാണ്.
എനിക്കൊരു വ്യക്തിത്വം ഉണ്ട്, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. യെസ്, പാവകളായില്ലെങ്കിൽ ആ സ്ഥാപന ഓടിക്കാൻ പറ്റില്ല, പാവ ആവാൻ ഞാൻ റെഡിയല്ല.
ക്ഷേതയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അമ്മയുടെ പ്രാഥമികാംഗത്വം രാജിവെച്ചാലും പോരാട്ടം തുടരുമെന്ന് തന്നെയാണ്. ഇതുവരെ ബി ജെ പി ബാന്ധവം ഒന്നുമില്ലെങ്കിലും ഇനിയിപ്പോ ബി ജെ പി കാരി ആയാണെങ്കിലും ഇവരോടൊക്കെ മറുപടി പറഞ്ഞേ മടങ്ങൂ എന്ന് ശ്വേതാമേനോൻ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായി അവർ മറുനാടിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അമ്മയിൽ വീണ്ടും പഴയ പുരുഷാധിപത്യം തിരിച്ചു വരുന്നു. സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ വിഡ്ഢികളായി വീട്ടിലിരിക്കുന്നു.